Om Shri Sai Ram, offering our most humble pranams at Bhagwan's divine lotus feet. Esteemed elders and my dear brothers and sisters, loving Sai Ram to all of you. Today is the third day of the six-day Parthi Yatra by the devotees from Kerala who have come to Prashanti Nilayam to celebrate the auspicious festival of Onam. This evening, we have two eminent speakers and they'll be followed by a devotional music program. It's my honor to introduce the first speaker for this evening's session, Dr. G. Gopakumar, Vice Chancellor of the Central University of Kerala, Kasaragod. Before taking up the role of Vice Chancellor, Dr. Gopakumar had served as ICSSR Senior Fellow, UGC Emeritus Fellow, Dean of Social Sciences, Professor and Head, Department of Political Science in the University of Kerala. He was also the Director General of the Institute of Parliamentary Affairs, Government of Kerala from 2009 to 2011. He has served the university for nearly 16 years as professor and has 39 years of teaching experience. He has published 12 books and more than 140 research articles, successfully guiding 27 PhD students and 45 MPhil scholars. He has great administrative experience and has served national and international professional bodies. An internationally renowned scholar in political science, specialized in comparative politics, international relations, and Kerala politics, a noted sophologist and a passionate pedagogue, he has won several national and international fellowships that include UGC Research Scientist, 1988-89, Indo-French Cultural Exchange Award, Paris, 1990, International Visitors Leadership Award, USA, 1996, Salzburg Award, 1998, Fulbright Award, 1998, California, Shastri Indo-Canadian Award, University of Calgary in 2000, McGill University, Montreal in 2006, Fulbright International Educational Corporation Award, 2002-2006, Visiting Professor, Claremont Graduate University, 2003, Australia-India Council Senior Fellowship, Monash University, Melbourne, 2009, Visiting Research Fellow, University of New South Wales, Sydney, 2010, and Prince of Songkla University, Phuket, Thailand, 2010, UGC Emeritus Fellow, 2011-2013, and Fulbright Scholar in Residence, Morgan University, Baltimore, 2014. This evening, he'll be speaking to us on a theme which is very dear to Bhagwan, the value-based education. He'll be followed by Prayar Shri Gopal Krishnan. Prayar Shri Gopal Krishnan is the president of Travancore Devaswam Board, an autonomous body entrusted with the task of administrating 1,248 temples in the erstwhile princely state of Travancore in the state of Kerala. One of the most notable contributions of Sri Gopal Krishnan has been in the establishment of the Kerala Cooperative Milk Marketing Federation, popularly known as Milma, which today is a household name synonymous to cow's milk. He was also a member of National Dairy Development Board and Academic Council member, Kerala Agricultural University. He has represented India at the International Dairy Federation. He served as the member of Legislative Assembly, Kerala, from 2001 to 2006. Sri Gopal Krishnan has received numerous awards for his commitment to society, which includes K. Sadanandan Award for the Best Cooperator, 1991, Bharat Doot Award by Indian Confederation of Agriculture, 1995, Golden Global Award by Global Economics Councils, 1995, Swadesh Abhimani Award by K.R. Elankath Memorial Trust, 2000, Udyog Pragati Award, Global Economic Council 1995, Bharat Udyog Award 1996, Indian Economic Council, Professor M.K. Chandy Foundation Award for the Best Cooperator 2005. Being entrusted with the role of President of Travancore Devaswan Board, Sri Gopal Krishnan shoulders a very important responsibility of the state, which is developing and maintaining temples under its control, including the famous Sabarimala Temple. This evening, he'll be speaking to us on the topic, spirituality that surpasses all religions. I request the two speakers to come over to the dais in the order mentioned. Now, I invite the first speaker, Dr. G. Gopakumar, to come to the dais. Please welcome Dr. G. Gopakumar. Sairam.
My greetings to all of you. A special greetings on the occasion of Onam celebrations to all the devotees who have come from different parts of the country and particularly from Kerala. I consider this as a great blessing from Bhagavan to talk or briefly discuss on a very important topic before you. I must say that this is my first visit to Prasanthi Nilayam, although I have been to Whitefield. I must say that the kind of ambience that spirituality and spiritual development takes place in this part is unparalleled and will be one of the great qualities of this great country. Let me start with a small story. This happened a couple of years ago while I was visiting a famous university in Australia. A very senior professor, who was around 86, from Australia, invited me to his home for a cup of tea. Because he was so much fond of India and he has traveled in India extensively as a geographer. And before that, during the Second World War period, he participated in the World War as a soldier representing British Commonwealth. Because he was originally a British citizen, migrated to Australia. So he has a fair knowledge of India, and then by offering the tea at the age of 86 in a house where he lives alone, he asked me a very simple question, smilingly. Since you are coming from India, let me ask you this question. What is the glue that keeps your country united? What is the unifying factor that keeps your country united? As usual, I mentioned about our Vasudeva Kudumbam, unity in diversity, the variety of diverse cultures that we follow from thousands of years ago, etc. He agreed with all of this and then asked me a further question. Will you appreciate me if I say that it is the spirituality that keeps your country united? I entirely agreed with him, and he elaborated further by mentioning that you have different kinds of values and different kinds of faiths, different kinds of believers. For example, he mentioned, in Kerala you have Sabarimala devotees. And devotees come not only from Kerala, they come from different parts of the country, sometimes from foreign countries also. They come and see the values in Kerala. They also worship Lord Ayyappa. And when they go back, they also take back many of the values that Kerala has. Similarly, you have many worshippers, many kind of believers. I remember he has mentioned about Bhagavan Sai Baba also. So wherever these kinds of spiritual structures and organizations are performing, let it be different kinds of different values, the kind of exchange, the kind of traffic, the kind of understanding that we make while we visit such spiritual centers ultimately enable us to transport many of the values back home. And this, he mentioned, is not a day, not of 1 year or 5 years. This is here in this motherland for more than 5,000 years. It is that spirituality that keeps this country united. This was a great revelation to me also, because I never thought like that. I never thought that such a kind of thing. He said, this has been true across all religions, all faiths, all values. And that exactly is what you mentioned as Vasudeva Kudumbam. So the festivals, the programs, the bhajans, the worship of different faiths and values continues for thousands and thousands of years, and we have an atmosphere where all these values are promoted and cultivated. I must say that I learned a lot from this great professor who was in India as a soldier, who was in India as a geography scholar. And now he is a very senior scholar writing books on world geography. But his understanding was very realistic, and he mentioned that no other country has given such a kind of spiritual tradition, and therefore spirituality unites the people. Not just diversity. That diversity is celebrated through spirituality. Now, let me come, because I have only very few minutes to speak, and let me come straight to the topic of my discussion. Being part of this educational stream for more than 41 years, I have been representing and witnessing the growth of education in this country. Today, we are living in a very, very challenging world. The Western world has seen tremendous improvement in education. They have made great scientific discoveries, lot of innovations, lot of developments, even after industrial revolution called the post-industrial revolution. Whereas many developing countries in eastern side and the third world areas, they are only growing, but there also an importance has been given to the values in education. Let us think ourselves, why despite the tremendous growth of education and scientific discoveries, there is so much of tension in the Western world? Why there is so much of problems in the Western world, and now it affects non-Western world also in the form of terrorism, in the form of communal conflict, in the form of religious wars. So the world has become much more complex than what it is today. On September 11, very important day, 2001. Very important day. Today is September 11, 2016. Everybody knows the importance of that day. It was the day that World Trade Center was attacked by terrorists. 15 years had gone by. An American professor who is my colleague in Washington, D.C., he narrated a story of what happened on that fateful day morning. He was woken up by his daughter, 12 years old, who knocked at his door and said, "Daddy, please come. See television, what is happening?" She started crying, and the professor, who had a Japanese descent, he migrated from Japan long back, before Second World War, along with his parents. He was looking at the television and the repeated pictures of the World Trade Center falling down was shown again, and the titles of War on Terror, etc. This 12-year girl, she was crying again and holding the hands of her father and said, "Daddy, tell me, why is it that God did not save America? Why is it that God did not save America?" An innocent question has come from that. I wanted to reflect upon it, that difference of opinion can be settled down in a peaceful manner, not by force and violence. And force and violence can never be a solution to any part of the world or any time or any period of the world. However powerful you are, however rich you are, you will not get peace of mind with force, money and power. And here lies the importance of values. In the curriculum, in the syllabus of modern day, great importance is given to the studies of environmental protection. Our UGC, University Grants Commission, has done a very good thing. They have insisted that all undergraduate courses must have a compulsory paper on environment. Let it be botany, let it be history, let it be political science, or let it be genomics. A course on environment is very, very important. Don't you think that respect for environment has been a great value that India cherished for a long time? All our acharyas, all our teachers and gurus had respected environment. And now United Nations and other organizations are dealing and providing special institutions for the promotion of environment, because we are victims of environmental degradation, horrific climate change. In Kerala, for example, Onam is considered to be the best season. But do we have that best season which we cherished some 30, 40 years ago? That Onakkalam, the Poovili, all those things have changed. This is throughout the world. Climate change is a great calamity of our environmental degradation. So education should take great importance to the concept of environmental protection. And mercifully, that University Grants Commission has given that provision, and there is an increasing awareness, and this has been handed down to the new generation, so that the new generation will be able to keep the environment clean and also protect the environment. But for India, this has been a tradition which we inherited for thousands and thousands of years. That is why even before we cut a tree, it was said in the past that they would come and seek permission from even the birds that they are sitting in that tree. So that kind of concept has been a traditional value that India had given. Now, another important value, for instance, that India could contribute is yoga. Yoga has been very important for the promotion of value, because it promotes compassion, it promotes peace, it promotes happiness. It promotes an orderly, disciplined way of life. And yoga is one aspect which, since Rishi Patanjali had given to us, has been succeedingly used in our life, in our universe. And now the whole world has accepted yoga as a great sense for meditation. And our Prime Minister has very rightly mentioned India's great charity is that we never insisted for any intellectual property right on yoga education. We are promoting yoga education without any cost. Even for small things, the Western world goes for IPR. Neither for Ayurveda nor for yoga, we never ordered for any kind of IPR. Because for us, Vidya Sarval Dhanam, it is the most important education, and that is exactly the kind of Gurukula system that we had inherited. No wonder we had great universities, great universities like Takshashila, Nalanda, those great universities of the past, at a time when the so-called developed world was leading a life of nomadic life. a kind of a tribal life, we had an excellent tradition. So we also respected our parents, our teachers, and definitely our love to God goes through all these things. Mata, Pida, Guru, Devam. The kind of concept that we had developed has been through all these features. This time, in this century, in 21st century, a great importance has to be given to the values in education, because we are living in the age of globalization. The problem with spiritual globalization is all right. Educational globalization is all right. But what we are witnessing is commercial globalization, and even education is commercialized, getting commercialized. It has now become a commodity for itself. It is being sold out. Capitation fee, for instance. And without quality, students can be admitted. And schools and colleges and universities are set up by, not by the contributions of great luminaries or philanthropists, but by business people who contribute money, because they will not only get fame, but also profit. So globalization, unfortunately, although it has some virtues, it has many vices too, and these vices added for the commodification of education, and as a result of which only the rich can afford to education, or else you need to sell your property and then go for education, and there is no guarantee that the returns will come, and as a result of which all of us know very well, doctors charge so much, engineers charge so much, the price have become so much, and the cost of the living expenses have become highly skyrocketing, in the sense that ultimately the world has become a very commercial place, and everything we are leading in a manner of which, what we say, a kind of a market relationship. The great problem is that society is disappearing, market is taking its place. Traditional society has to change, no doubt about that. I don't have a problem. What we practice 5,000 years must have gone outdated. What we practice 10 years ago must have outdated. But that doesn't mean that we should erase the society and create market in that place. So the great danger is that there is a market dominance in the world, otherwise called market fundamentalism. And it is that market fundamentalism that destroyed not only traditional society, even civil society is getting destroyed. What do you mean by civil society? Civil society includes colleges, schools, NGOs, libraries, even spiritual organizations like this are part of civil society. So the civil society has a special stake in the maintenance of peace and harmony. Religious fundamentalism is opposed to civil society. So civil society will try to strike a balance, and as a result of which, what we need is promotion of character, promotion of moral development, cultural development, civic values, even how to behave in a society, how to behave in a state, economic values, social values, all these are equally important. Luckily for India, we had inherited a great tradition for a long time, and therefore these spiritual values can be communicated to the next generation or the future generation. But the problem with many developed world is that life has become extremely fast, and therefore their family concept itself got destroyed. Children are thrown out of the family after they attain 15 or 16 years. And old people at the age of 55, 60 or more, they also are thrown out or voluntarily walking out of their homes to check in some old age homes. This has become the character. And for the youth, a different kind of life without values. And it is that kind of valueless world that has led to this kind of friction and conflict in the present day world. I think India is a great ashram where we can provide the spiritual values, and spirituality is the answer for that. Through values we can do that. Every family has a value. And here the value system, naturally an ordinary person may think in two terms, either of these terms. Either, say for example,
I may think that my values I learn from society, from my life experience. This is one side. Another kind of school of thought is that there is an internal debate happening in our life. A kind of a Socrates debate. We ask ourselves, am I doing the right thing? Is it ethical? So individual values are also important. So we can shape our value system. Not just wait for the society to take place. Society will give the values. That is where the family has its importance. So societal values originating from family, society, state, the world, etc. The other is the inner value that we can develop. And that is where educational institutions can play a very important role. So in the educational system, in the university system, in the college system, in the school system, we must give high importance to values. See, our society, India, Indian society is highly religious. Although our constitution is secular, but our secularism is also a beautiful blend. Beautiful blend in the sense there is tremendous importance for believers. Non-believers are also accepted. You can be a believer, you can be a non-believer. State has no religion. State has no religion. So it's a beautiful harmony of the Gandhian version with that of the Nehruvian version. And therefore, we have promoted faith, we have promoted values. Very few countries have given this right called freedom to propagate religion. How many democracies have given this right? So, we have given this right because even our census figures will support this. 99.5% of Indian population are believers in one or other belief, faith. So that means that faith cannot be erased despite whatever scientific development happens. Science is important, but science also must have an ethic. Without that ethic, what happened in Hiroshima and Nagasaki? What happened in September 11? It's all the problem of technology with science in a negative version. So the degeneration of that kind of system can be challenged only by the promotion of values, and it is exactly here education has to play the role of a big catalyst, and through that we can promote the values of education. I take this opportunity to thank the organizers for giving me this great opportunity, and I wish the spiritual tradition that Prashanthi Nilayam is holding will last forever and will convey to the future generations of the whole world. Thank you very much. Sai Ram.
സ്വാമി ശരണം. ശ്രീ സായിറാം ബഹുമാന്യരായ ഗുരുജനങ്ങൾ, സഹോദരിമാർ, കുട്ടികൾ, ശ്രീ സത്യസായി ബാബ സേവാ ഓർഗനൈസേഷന്റെ കേരള ഘടകത്തിന്റെയും സത്യസായി ട്രസ്റ്റ് കേരളയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഓണാഘോഷ ചടങ്ങിൽ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും മതാതീത ആധ്യാത്മികതയുടെയും അതുല്യ പ്രോജ്വല പ്രതിഭയായ എന്റെയും നിങ്ങളുടെയും മനസ്സിലെ ദീപ്തമായ ഓർമ്മയായ സത്യസായി ബാബയുടെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. ഓണം ഒരു ദേശീയ ഉത്സവമാണ്. ഈ ദേശീയ ഉത്സവത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, കള്ളവും ചതിയും കൊള്ളയും കൊലപാതകവും ഇല്ലാതിരുന്ന ഒരു പൗരാണിക കാലഘട്ടത്തിൻ്റെ ഓർമ്മയും അത് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന അദമ്യമായ ആഗ്രഹവും, ദശാവതാരങ്ങളെ വിശ്വസിക്കുന്ന ഹൈന്ദവനെ ദശാവതാരങ്ങളിൽ നന്മയുടെയും ധാർമ്മികതയുടെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും പ്രതിരൂപമായിരുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും ഓർമ്മകൾ അയവിറക്കുമ്പോൾ നമുക്കൊന്നുകൂടി ആഗ്രഹിക്കാം, ഇന്നലകളിൽ നടന്നോ ഇന്നലകളിൽ അനുഷ്ഠിച്ചോ ഇന്നലകളിൽ ആചരിച്ചോ എന്നതിനതീതമായി എല്ലാവരുടെയും നന്മയും ആ നന്മയുടെ പെരുമയും ആ പെരുമയുടെ പ്രതിഫലനവും ആഗ്രഹിക്കുന്ന ഓണം പോലെയുള്ള മഹാബലി നാടുവാണ നാളുകളിലുണ്ടായ സാമൂഹ്യ സാഹചര്യം പോലെ ഒരു സ്വപ്നം. ഓർമ്മകളുടെ ഭാഗത്താണോ സ്വപ്നത്തിൻ്റെ ഭാഗത്താണോ നാം നിൽക്കുന്നത് എന്ന് ഓണ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ബന്ധപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ട വസ്തുതയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. രണ്ടാമതായി, സത്യസായി ബാബ അദ്ദേഹം പുലർത്തിയ ദർശനം, ആ ദർശനത്തിന് ഇന്ന് കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടായിരിക്കുന്നു എന്നാണ് എന്റെ അനുഭവം. തത്വമസി എന്ന വേദ മൂല്യത്തിൻ്റെ പ്രാധാന്യം കണ്ടറിഞ്ഞ് അതനുഷ്ഠിച്ച് അത് ഭക്തിയുടെ ഭാഗമായി കണ്ട് ഒരു ധന്യജീവിതം, ഒരു ധന്യദർശനം ലോകത്തിന് കാഴ്ചവെച്ച സത്യസായി ബാബയുടെ ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് പോലുള്ള അദമ്യമായ സ്ഥാനവും മേന്മയും ആ ദർശന പൂർണ്ണമാക്കേണ്ട പ്രത്യാശയും ഈ തരുണത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ മതാതീത ആധ്യാത്മികതയുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എന്നതിനെ സംബന്ധിച്ച് എന്നേക്കാൾ അറിവും അനുഭവമുള്ളവരുടെ മുന്നിൽ അവരുടെ ചിന്തയ്ക്ക് വിഷയിഭവിപ്പിക്കുവാൻ മാത്രം പരിമിതമായ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു. ഇന്ന് കേരളത്തിൽ, ഇന്ന് ഇന്ത്യയിൽ, ഇന്ന് ഇന്ത്യയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ. ശബരിമല ശ്രീ അയ്യപ്പൻ എഴുന്നൂറാണ്ടുകൾക്ക് മുൻപ് അദ്ദേഹം ശബരിമലയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദൗത്യം നിർവഹിച്ച് യോഗ തപസ്യയ്ക്ക് പോയപ്പോൾ മുതലിഞ്ഞോട്ടുള്ള ആ കാലഘട്ടത്തിന്റെ മഹത്വം മറ്റാരേക്കാൾ കൂടുതൽ തന്റെ പ്രോജ്വലമായ ദർശനത്തിലും ജീവിതത്തിലും പ്രാർത്ഥനയിലും സേവനത്തിലും തെളിയിച്ചിട്ടുള്ള പുണ്യാത്മാവാണ് ശ്രീ സത്യസായി ബാബ. സത്യത്തിന് സനാതനത്തിനേക്കാൾ ദൈവവിശ്വാസത്തേക്കാൾ ദൈവത്തേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. സേവനത്തിന് പ്രാർത്ഥനയേക്കാൾ വലിയ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണ് എന്ന് അദ്ദേഹം അനുഷ്ഠിക്കുകയും ഭക്ത കോടികളെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ശബരിമല ശ്രീ അയ്യപ്പന്റെ അവദാനങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും നാം ഓർക്കേണ്ടത്. ശ്രീ അയ്യപ്പൻ സത്യത്തിൽ മതാതീത ആധ്യാത്മികതയുടെ ദേവനായിരുന്നു, വേദദേവനായിരുന്നു, തത്വസി എന്ന വേദസൂക്തം തന്നെ അത് വ്യക്തമാക്കുന്നു. അത് നീയാണ്, നീ ദൈവത്തെ തേടി നടക്കുന്നു, ആ ദൈവം നിന്നിലുണ്ട്. അത് ശ്രീ അയ്യപ്പൻ പറഞ്ഞപ്പോൾ സത്യസായി ബാബ പറയുന്നു, ഞാൻ എന്നിലുള്ള ദൈവത്തെ തിരിച്ചറിയുന്നു, നിങ്ങൾ നിങ്ങളിലുള്ള ദൈവത്തെ തിരിച്ചറിയുന്നില്ല. ധർമ്മശാസ്താവിന്റെ സൂക്തവും സായി പുണ്യാത്മാവിന്റെ വാക്കുകളും തനിമയുടെയും താരതമ്യ ചിന്തയുടെയും പാഠമായി ഈ കാലഘട്ടം കാണണം എന്നാണ് എന്റെ എളിയ അപേക്ഷ. ശ്രീ അയ്യപ്പന്റെ പടനായകൻ അള്ളാഹുവിനെയും പരിശുദ്ധ ഖുറാനെയും വിശ്വസിച്ച് സത്യവിശ്വാസിയായ ബാബരു സ്വാമിയായിരുന്നു. ആ വിശ്വാസ്യത മതാതീത സത്യത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും പൊരുളിൻ്റെയും ഉദാത്ത ഉദാഹരണം തന്നെയാണ്. സ്വന്തം മതത്തിൽ അധസ്ഥിതനെ കണ്ടാൽ കുളിക്കണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീ അയ്യപ്പന്റെ സന്തത സഹചാരി കൂടെയുള്ള കൂട്ട് അധസ്ഥിതനായ കറുപ്പ സ്വാമിയായിരുന്നു. ഈ ദർശനം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ദർശനമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വന്തം മതത്തിലെ വിഭാഗീയതയുടെ പേരിൽ ഇന്ന് മതമൗലികവാദം അഴിഞ്ഞാടുന്നതിന് അവസരമുണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീ അയ്യപ്പന്റെ ദർശനം പാഠ്യവിഷയമാക്കണം എന്നതു മാത്രമല്ല, ദേശാന്തര പ്രശ്നങ്ങളുടെ പരിഹാരമാക്കണം എന്ന് പറയുന്നതിന് അനുബന്ധമായി സത്യസായി ബാബ സ്വന്തം ജീവിതത്തിൽ തെളിയിച്ച മാനവ സേവ, മാധവ സേവ എന്ന പൊരുളിന്റെ നിതാന്ത ഉദാഹരണമാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് ഭക്തി, സേവനം ഇന്ന് വ്യവസായവൽക്കരിക്കപ്പെടുന്നു. ശ്രീ സത്യസായി ബാബ ഭക്തിയോ സേവനമോ ഒരിക്കൽ പോലും ഒരു സന്ദർഭത്തിൽ പോലും ഒരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത നിലയിൽ അതിൻ്റെ ഉദാത്ത ദൈവീകത, ഔന്നത്യം ഈ മണ്ണിൽ ഈ ലോകത്ത് അറിയിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുവാനുള്ള പശ്ചാത്തലമൊരുക്കുകയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരും സന്നിഹിതരല്ലാത്തവരുമായ സായി ഭക്തരുടെ കാലോചിതമായ കടമ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രസിഡന്റ് എന്റെ അടുത്ത് 15 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. പരമാവധി വാക്കുപാലിക്കുവാൻ, പോരായ്മ ചെയ്യാതിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊക്കെ ആഗ്രഹിച്ചാൽ അത് പൂർണ്ണമായി നടക്കില്ല എന്നറിയാം. ആ ദൗർബല്യം, ആ പോരായ്മ ഒരുപക്ഷെ എനിക്കുമുണ്ടായാൽ സദയം ക്ഷമിക്കണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും വിവാദ വിഷയമായിരിക്കുന്നത് ശബരിമലയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുമാണ്. ഭാരതം ഒരു മതേതരത്വ രാജ്യമാണ്. ഈ മതേതരത്വ രാജ്യത്തിൽ ഏതു മതം സ്വീകരിക്കുവാനും സ്വീകരിക്കുന്ന മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മതേതരത്വ രാജ്യത്തിൽ ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുവാൻ, പരിരക്ഷിക്കപ്പെടുവാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശബരിമലയിൽ ഇപ്പോൾ സഹോദരിമാർക്ക് കയറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമത്തെ നിയമത്തിന്റെ രീതിയിൽ, അതോടൊപ്പം തന്നെ ഭക്തരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥന ഒരായുധമായി വിനിയോഗിക്കുവാൻ, ഭക്തി ശക്തിക്കുള്ള ശക്തി സമന്വയിക്കുന്നതിനുള്ള ഒരു മാർഗമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ആചാര അനുഷ്ഠാന നിഷ്ഠ ഹൈന്ദവന്റെ കൂടി നിഷ്ഠയാകണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇസ്ലാം അവരുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആന്റെ ദർശനമനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അവരുടെ ദേവാലയം പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ള ഇടമല്ല, സാമൂഹ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഇടമാകണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു. ക്രൈസ്തവനും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. കുട്ടികൾ സൺഡേ സ്കൂളിൽ പോകുന്നു, മതം പഠിക്കുന്നു. ഇസ്ലാം വെള്ളിയാഴ്ചയും ക്രൈസ്തവൻ ഞായറാഴ്ചയും പ്രാർത്ഥനാലയങ്ങളിൽ പോകുന്നു. ക്രൈസ്തവൻ കുടുംബാംഗങ്ങൾ കൂടി കൂട്ടപ്രാർത്ഥന നടത്തുന്നു. ഹൈന്ദവൻ സനാതനമതത്തിന്റെ ആൾക്കാരാണെന്ന് വീൺവിളക്കുകയല്ലാതെ മതം പഠിക്കുവാനോ മതം പഠിപ്പിക്കുവാനോ ആരും തയ്യാറാകുന്നില്ല. ഒരു പ്രവാചകനിലുണ്ടായ മതമല്ല ഹിന്ദുമതം. പൂർവസൂരികളായ തപോധനന്മാരായ ഋഷീശ്വരന്മാർ സ്വന്തം തപസ്യയിൽ, സ്വന്തം ജീവിതത്തിൽ അനുരണനം ചെയ്ത് പഠിച്ച് പാലിച്ച് അനുഷ്ഠിച്ചുണ്ടാക്കിയ മതം, എങ്ങനെ ഇത് സനാതനമായി? സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപാണെങ്കിലും മുഗൾ ഭരണത്തിന് മുൻപാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ഈ ദർശനത്തെ തച്ചു തകർക്കുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴുണ്ടായെങ്കിലും ആ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുവാനുള്ള ധാർമ്മികത നിലനിൽക്കുന്നതിനാൽ ഇത് സനാതനമായി, ഇത് സംസ്കാരമായി. സംസ്കാരം ഒരു തലമുറ ചെയ്യുന്നത് അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ അത് സംസ്കാരമാകും. അങ്ങനെ ഇത് സനാതന സംസ്കാരമായി. ഇവിടെ ആവശ്യം ഭക്തിയാണ്, ഇവിടെ ആവശ്യം ഒരുമയാണ്. ആ ഭക്തിയും ആ ഒരുമയും നാളെ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ച് ചിന്തിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. അതിന് ഈ പുണ്യഭൂമി ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായി കാണുന്നു. ശബരിമലയിൽ എരുമേലി എന്നൊരു പ്രദേശമുണ്ട്. അവിടത്തെ മണ്ണിനും മനുഷ്യനും ഒരു മതാതീതയുടെ മഹത്വമുണ്ട്. ആ മഹത്വം ഉൾക്കൊള്ളുവാൻ കലിയുഗ വരദായകൻ എന്ന നിലയിൽ ശ്രീ അയ്യപ്പനുള്ള സ്ഥാനവും മഹിമയും നിലനിർത്തിക്കൊണ്ട് മതേതരത്വ രാജ്യത്തിൽ ഒരു മതത്തിന്റെയും ശബരിമലയിൽ സ്ത്രീകൾ കയറണമോ വേണ്ടയോ എന്നുള്ളതല്ല, അവിടെ സ്ത്രീ പ്രവേശനം നിഷേധിച്ചിട്ടില്ല. 10 വയസ്സിനു താഴെയും 50 വയസ്സിനു മേളിലുമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ 4 കോടി ഭക്തന്മാർ, 30 വിദേശരാജ്യങ്ങളിൽ നിന്നടക്കം ദർശനത്തിനെത്തി. സ്ത്രീകൾ മാത്രം 500,000-ലേറെ ഉണ്ടായി. ആ ഒരു സാഹചര്യം നോക്കിക്കൊണ്ട് ഒരു മതത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയുവാൻ കഴിയണം എന്ന് പറയുന്നതോടൊപ്പം സ്വന്തം ഉത്തരവാദിത്വവും ധാർമ്മികതയും ഭക്തിയും നിലനിർത്തുവാനുള്ള സാഹചര്യം സാഹോദര്യത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ, പരസ്പരം അംഗീകരിക്കുന്നതിന്റെ, പരസ്പരം ആദരിക്കുന്നതിന്റെ ഒരു മുഖം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു. ആ മുഖം ആദ്യമായി ഈ സമൂഹത്തിന് നൽകിയത് ശ്രീ അയ്യപ്പനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ജീവിത കാലഘട്ടത്തിൽ സ്വന്തം പ്രവൃത്തിയിലൂടെ വിനിയോഗിച്ച, നമ്മയൊക്കെ പഠിപ്പിച്ച ശ്രീ സത്യസായിബാബയുടെ ആ അതുല്യ പ്രോജ്വല ഓർമ്മയുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ഒരിക്കൽ കൂടി ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ കഴിയേണ്ട ഒരു കാലഘട്ടമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സത്യവും സഹിഷ്ണുതയും സമാധാനവും പ്രത്യാശയും നിലനിർത്തുവാൻ ശ്രീ അയ്യപ്പന്റെ ആ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്കൊപ്പം അതിനനുബന്ധമായി ചേർക്കാവുന്ന ഒരു പുണ്യാത്മാവാണ് ശ്രീ സത്യസായിബാബ എന്നുകൂടി സന്ദർഭോചിതമായി പറഞ്ഞുകൊണ്ട് ആ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് എന്റെ വാക്കു നിർത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.
Sairam, we thank both the speakers for their valuable words of wisdom. We'll now be offering a devotional music program at the Divine Lotus Feet. The musical offering is being led by Srimati Ambili, born in Thiruvananthapuram as the youngest among the 5 children to Sri R.C. Tambi and Srimati Sukumari. Padmaja Tambi, now popularly known as Ambili, has been a film singer in Malayalam cinema during the 1970s and 1980s, singing more than 3,000 songs in over 1,000 films, covering even Tamil, Hindi and Bengali languages. Srimati Ambili started her own music troupe, Mayambu, which has produced several albums and performed in many stage programs. She has received Kalaratnam title and Best Singer Award from Kerala Devaswam Board. She owes her gratitude to her gurus, Sri Ratnakara Bhagavatar, Sri V. Krishnamurti and Sri P. A. Chidambaranath, who molded her into what she is currently today. Way back in 1972, Srimati Ambili received her first darshan of Bhagwan in Whitefield, and since then she has experienced a great change in the positive direction during the several ups and downs she had to undergo in life. She currently resides at Chennai with her family. This evening, she'll be accompanied by Sri Suresh Kumar on violin, Sri Unni Krishnan on harmonium, Sri Girish Sahai and Sri Madhu on tabla, Sri Raj on djembe, Sri Sai Krishnan on dholak, Sri Satyajit on guitar, and Sri Sai Anand on talam. Please welcome Srimati Ambili and a team of fellow musicians who will be offering a devotional music program at Bhagwan's Divine Lotus Feet. Sai Ram.
जानकी जाने रामा Bye. Shivanandana Pahidayala Ram Rahim Ho Sai, Krishna Buddha Sai. Zorashtra Yeshu Sai, Mahavir Bhimo Sai. Zorashtra Yeshu Sai, Mahavir Bhimo Sai. Ram Rahim Ho Sai, Krishna Buddha Sai. Sarva Dharma Palaka He Prema Rupa Sai. Sarva Dharma Palaka He Prema Rupa Sai. Sarvajan Rakshak Sai Ram Ekra. Ram Rahim Sai Ram Rahim Sai Ram Rahim Sai Ram Ram Rahim Sai Ram Rahim Sai Ram Rahim Sai Ram Ram Rahim Ho Sai, Krishna Buddha Sai. Zorashtra Yeshu Sai, Mahavir Bhimo Sai. Ram Rahim Ho Sai, Krishna Buddha Sai. Sarva Dharma Palaka He Prema Rupa Sai. Sai Ram Ekra. Sai Ram Ram 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 Sai, Krishna Buddha Sai.
Jaya Vitala, 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 Jaya Vitala, Panduranga.
Thank you. ರಾಮ 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 ಸೀತ ರಾಮ 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 ಸೀತ ಶ್ರೀಮತ್ ಕವಿ ಕುಲ ಮಂದು ಜನಿಂಚಿ ಸೀತಾದೇವಿ ನಿತ್ಯೀತಿ ವರಿಂಚಿ ಬಂದಿಂಚಿ ಆಧರ ಮುಗ ಪಿ ಭೀಷಣ ಬ್ರೋಚಿನ ರಾಮ ರಾಮ ಗುರುಗ ಹನುಮಂತುನಿ ದೀವಿಂಚಿ ಮಲರಗ ರವಿ ಸುತು ಪಾಲಿಂಚಿ ಚೆಂಡಿನ ಕಿನುಕತ ಪಾಲಿನಿ ತುಂಚಿ ಚೇರಿನ ವಾನ ಇರುಲ ಬ್ರೋಚಿನ ರಾಮ 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 ಸೀತ
ಜಗದೀಶ ಹರೆ ಸ್ವಾಮಿ ಸತ್ಯ ಸಾಯಿ ಹರೆ ಭಕ್ತ ಜನ ಸಂರಕ್ಷಕ ಭಕ್ತ ಜನ ಸಂರಕ್ಷಕ ಪತಿ ಮಹೇಶ್ವರ ಓಂ ಜಯ ಜಗದೀಶ ಹರೆ ಶಶಿವಗನ ಶ್ರೀಕರ ಸರ್ವ ಪ್ರಾಣ ಪತಿ ಸ್ವಾಮಿ ಸರ್ವ ಪ್ರಾಣ ಪತಿ ಆಶ್ರಿತ ಕಲ್ಪದೀಗ ಆಶ್ರಿತ ಕಲ್ಪದೀಗ ಆಬಾಂಧವ ಓಂ ಜಯ ಜಗದೀಶ ಹರೇ ಮಾತ ಪಿತಾ ಗುರುದೇವರು ಮರಿಯಂ ದಯನೀರೆ ಸ್ವಾಮಿ ಮರಿಯಂ ದಯನೀರೆ ನಾದ ಬ್ರಹ್ಮ ಜಗನ್ನಾಥ ನಾದ ಬ್ರಹ್ಮ ಜಗನ್ನಾಥ ನಾಗೇಂದ್ರಾಶಯನ ಸಾಯಿ ಮಹಾದೇವ ಸತ್ಯ ಸಾಯಿ ಮಹಾದೇವ ಮಂಗಳ ಆರತಿಯಂದು ಮಂಗಳ ಆರತಿಯಂದು ಮಂದರ ಗಿರಿಧಾರಿ ಓಂ ಜಯ ಜಗದೀಶ ಹರಿ ನಾರಾಯಣ ನಾರಾಯಣ ಓಂ ಸತ್ಯ ನಾರಾಯಣ 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 ಓಂ ಸತ್ಯ ನಾರಾಯಣ ಸತ್ಯನಾರಾಯಣ
Shanti, Shanti,
Jai.